നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 4,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആശുപത്രി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന ആശുപത്രികളിൽ പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കും. ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. പിജി ഡോക്ടർമാരും ഹൌസ് സർജൻമാരും സമരം തുടരും. താനൂർ ബോട്ടപകടത്തിൽ 4 ജീവനക്കാർ കൂടി പിടിയിൽ. ഇന്ന് നഴ്സസ് ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ ഏകദിന സന്ദർശനം നടത്തും. ഗാന്ധിനഗറിൽ 4,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അഖില ഭാരതീയ ശിക്ഷാ സംഘ് അധിനിവേശനിൽ അദ്ദേഹം പങ്കെടുക്കും. ഗിഫ്റ്റ് സിറ്റിയും നരേന്ദ്രമോദി സന്ദർശിക്കും. ഗാന്ധിനഗറിൽ ഓൾ ഇന്ത്യ പ്രൈമറി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ 29ാമത് ദ്വൈവാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പിന്നീട് 2,450 കോടിയിൽപരം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും പൂർത്തിയായവ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. 1,950 കോടി രൂപയുടെ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി പദ്ധതിയിൽ പൂർത്തിയായ 19,000 വീടുകളുടെ ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആശുപത്രി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇതിന് ഓർഡിനൻസ് അടുത്ത മന്ത്രിസഭായോഗത്തിൽ കൊണ്ടുവരാനും സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രധാന ആശുപത്രികളിൽ പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കാനും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഉന്നതതല യോഗം. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച് ആരോഗ്യവകുപ്പും ആഭ്യന്തരവകുപ്പും സംയുക്തമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ആശുപത്രികളെ 3 വിഭാഗങ്ങളായി തിരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. ആദ്യ വിഭാഗത്തിൽ വരുന്ന മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കണം. മറ്റ് ആശുപത്രികളിലും പോലീസിന്റെ പൂർണ്ണ നിരീക്ഷണം ഉറപ്പാക്കണം. എല്ലാ ആശുപത്രികളിലും ആവശ്യമായ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിക്കണം. എല്ലാ ആശുപത്രികളിലും ഓരോ 6 മാസത്തിലും സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണം. ഗവൺമെന്റ് ആശുപത്രികളിൽ രാത്രി അത്യാഹിത വിഭാഗങ്ങളിൽ 2 ഡോക്ടർമാരെ നിയമിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിയമം ഭേദഗതി ചെയ്യാമെന്ന് ഗവൺമെന്റ് ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് സമരം പിൻവലിക്കുന്നതെന്ന് ഐഎംഎയും കെജിഎംഒയെയും കെജിഎംസിടിയെയും അറിയിച്ചു. എന്നാൽ തൊഴിലിടങ്ങളിലെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതുവരെ വിഐപികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അകമ്പടി ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് കെജിഎംഒയെ അറിയിച്ചു. അതേസമയം പിജി ഡോക്ടർമാരും റസിഡന്റ് ഡോക്ടർമാരും ഹൌസ് സർജൻമാരും സമരം തുടരും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന് ഡോക്ടർ വന്ദനാദാസിന്റെ പേര് നൽകാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വന്ദനയോട് ആദരസൂചകമായാണ് പേര് നൽകുന്നത്. താനൂരിൽ അപകടത്തിൽപ്പെട്ട് 22 പേരുടെ മരണത്തിനിടയാക്കിയ അറ്റ്ലാന്റിക് ബോട്ടിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ബേപ്പൂരിലെ മാരിടൈം ഓഫീസിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. അപകടമുണ്ടാക്കിയ ബോട്ടിന് കൃത്രിമ മാർഗ്ഗങ്ങളിലൂടെയാണ് ലൈസൻസ് ലഭിച്ചതെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് മാരിടൈം ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയത്. അന്വേഷണ സംഘം തലവൻ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ആലപ്പുഴയിലെ പോർട്ട് ഓഫീസിലും സംഘം പരിശോധന നടത്തി. അപകടമുണ്ടാക്കിയത് മത്സ്യബന്ധന ബോട്ടാണോ എന്ന് പരിശോധിക്കേണ്ടത് മാരിടൈം ബോർഡാണ്. ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇത് ഔദ്യോഗിക സന്ദർശനമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ അപകടത്തിൽപ്പെട്ട ബോട്ടിലെ 4 ജീവനക്കാർ കൂടി പോലീസ് പിടിയിലായി. അനിൽ, ശ്യാംകുമാർ, ബിലാൽ, സവാദ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. 224 അംഗ സഭയിലേക്ക് ബുധനാഴ്ച നടന്ന വോട്ടെടുപ്പിൽ കർണാടകത്തിലെ ചരിത്രത്തിലെ റെക്കോർഡ് പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കനുസരിച്ച് 73.19% പോളിംഗ്. 73% പുരുഷന്മാരും 72% സ്ത്രീകളും വോട്ട് രേഖപ്പെടുത്തി. 2018ലായിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും ഉയർന്ന പോളിംഗ്, 72.44%. അടൽ പെൻഷൻ പദ്ധതിയിൽ ഇതേവരെ 5,25,00,000 പേർ ചേർന്നതായി കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 2015ലാണ് പദ്ധതി ആരംഭിച്ചത്. 18നും 40നുമിടയിൽ പ്രായക്കാരായ സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് ഉടമകളായ ആർക്കും പുതിയ അടൽ പെൻഷൻ യോജന അക്കൌണ്ട് ആരംഭിക്കാം. ഈ പെൻഷൻ പദ്ധതിയിൽ 60 വയസ്സ് പൂർത്തിയായാൽ പ്രതിമാസം 1,000 മുതൽ 5,000 രൂപ വരെ പെൻഷൻ ലഭിക്കും. ഇന്ന് നഴ്സസ് ദിനം. സമൂഹത്തിന് നഴ്സുമാർ നൽകുന്ന സംഭാവനകൾ ആദരിക്കാനാണ് എല്ലാ വർഷവും മെയ് 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ നഴ്സസ് ദിന സന്ദേശം. ഡെസ്ക് റിപ്പോർട്ട്.
നമ്മുടെ നഴ്സുമാർ ആരോഗ്യമേഖലയുടെ അഭിമാനമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിലെ നഴ്സുമാർ നടത്തുന്ന മാതൃകാപരമായ സേവനങ്ങൾ പല ലോകരാജ്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനതല നഴ്സസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്തുത്യർഹമായ സേവനം കാഴ്ചവച്ച നഴ്സുമാർക്ക് പുരസ്കാരങ്ങൾ മന്ത്രി ഇന്ന് സമ്മാനിക്കും. ആരോഗ്യവകുപ്പിൽ ജനറൽ നഴ്സിംഗ് വിഭാഗത്തിൽ സംസ്ഥാനത്തെ മികച്ച നഴ്സിന് നൽകുന്ന സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ ശ്രീദേവി പി, ആരോഗ്യവകുപ്പിലെ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് വിഭാഗത്തിൽ മികച്ച നഴ്സിന് സംസ്ഥാനതല അവാർഡ് തൃശൂർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ എം സി ചന്ദ്രിക എന്നിവർക്കാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജനറൽ നഴ്സിംഗ് വിഭാഗത്തിൽ സംസ്ഥാനത്തെ മികച്ച നഴ്സിന് സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സീനിയർ നഴ്സിംഗ് ഓഫീസർ സിന്ധുമോൾ വി കരസ്ഥമാക്കി.
താഷ്കെന്റിൽ പുരുഷ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ദീപക് ഭോറിയ, ഹുസാമുദ്ദീൻ, നിഷാന്ത് ദേവ് എന്നിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആദ്യമായാണ് ഇന്ത്യൻ ബോക്സർമാർ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3 മെഡലുകൾ നേടുന്നതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നൈറ്റ് റൈഡേഴ്സ് ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽസ് 13.1 ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 151 റൺസ് എടുത്തു. ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട് ജില്ലാ എലൈറ്റ് ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ യൂണിവേഴ്സൽ സോക്കർ സ്കൂൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഫാറൂഖ് കോളേജിനെ പരാജയപ്പെടുത്തി. ജില്ലാ എ ഡിവിഷൻ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ മത്സരത്തിൽ കോർപ്പറേഷൻ എഫ് എ 1-3 ഗോളുകൾക്ക് നല്ലളം ഫുട്ബോൾ അക്കാദമിയെയും രണ്ടാം മത്സരത്തിൽ സോക്കർ അക്കാദമി കല്ലായി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഇൻഡിപെൻഡൻസ് ബഡ്സിനെയും പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളിലൂടെ തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ വിപുലമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കേരള ഷോപ്സ് ആന്റ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അംഗങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും ആനുകൂല്യം നൽകുന്നതിനും ഏർപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2021-22 അധ്യയന വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡുകളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. ഇടുക്കി ജില്ലയിലെ വാത്തിക്കൊടി, വണ്ണപ്പുറം, ആലക്കോട് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിന് പ്രാധാന്യം നൽകിയാണ് വകുപ്പിന്റെ പ്രവർത്തനമെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്കുണ്ടാവണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂർ ഇരിട്ടി താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃത്താല ഗവൺമെന്റ് കോളേജിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. തൃത്താല കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും തൃത്താലയിൽ പുതിയ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കെപിസിസി നിർവാഹക സമിതി അംഗവും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിയും അഭിഭാഷകനുമായിരുന്ന കെ ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ നിര്യാതനായി. സംസ്കാരം രാവിലെ 10:30 കണ്ടിക്കൽ വാതക ശ്മശാനത്തിൽ നടക്കും. 200 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടം സംരക്ഷിക്കുമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി ചെയർമാൻ ഇ കെ വിജയൻ അറിയിച്ചു. ജില്ലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ച് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന തെളിവെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തണ്ണീർത്തടം പരിധിയിൽ ഉൾപ്പെടുന്ന കണ്ടൽക്കാടുകൾ ഉൾപ്പെടെ സംരക്ഷിച്ചു നിർത്തുമെന്നും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഉൾപ്പെടെ നികത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വേദാന്തത്തിന്റെ മഹത്വം ലോകനന്മയ്ക്കായി പകർന്നു നൽകിയ മഹായോഗിയാണ് സ്വാമി വിവേകാനന്ദനെന്ന് പ്രൊഫസർ എം കെ സാനു അഭിപ്രായപ്പെട്ടു. സേവനത്തിന്റെ ഭാഗമാണെന്നും അതിലൂടെ നിരവധി യുവതലമുറയെ ആത്മീയതയുടെ പാതയിലേക്ക് നയിക്കാൻ സ്വാമി വിവേകാനന്ദന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. 125-ാമത് ബേലൂർ ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപന വാർഷികത്തിന്റെയും 75-ാമത് വൈറ്റില രാമകൃഷ്ണ മഠത്തിന്റെ സ്ഥാപന വാർഷികത്തിന്റെയും മുന്നോടിയായി സംഘടിപ്പിച്ച വിവേകജ്യോതി തെളിയിക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷം കേരളത്തിന്റെ എല്ലാ വികസനത്തിനും തുരങ്കം വയ്ക്കുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു നയാപൈസയുടെ അഴിമതി നടത്തുന്ന ഗവൺമെന്റല്ല എൽഡിഎഫ് ഗവൺമെന്റെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 4,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആശുപത്രി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന ആശുപത്രികളിൽ പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കും. ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. പി ജെ ഡോക്ടർമാരും ഹൌസ് സർജൻമാരും സമരം തുടരും. താനൂർ ബോട്ടപകടത്തിൽ 4 ജീവനക്കാർ കൂടി പിടിയിൽ. ഇന്ന് നഴ്സസ് ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.